Ephesians chapter 6 verses 1 to 4.
എഫ്എസ്സി ലേഖനത്തിൽ നിന്നുള്ള നമ്മുടെ പഠനം തുടരാം. ഇന്നത്തെ നമ്മുടെ പഠനത്തിനായുള്ള വേദഭാഗം എഫ്എസ്സി ലേഖനം 6-ാം അധ്യായം 1-4 വരെയുള്ള വാക്യം.
Children, obey your parents in the Lord, for this is right. Honor your father and mother. This is the first commandment with a promise that it may go well with you and that you may live long in the land. Fathers, do not provoke your children to anger, but bring them up in the discipline and instruction of the Lord.
മക്കളെ, നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിപ്പിൻ, അത് ന്യായമല്ലോ. നിനക്ക് നന്മയുണ്ടാകുവാനും നീ ഭൂമിയിൽ ദീർഘായുസ്സോടിരിപ്പാനും നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക എന്നത് വാഗ്ദത്തത്തോടുകൂടിയ ആദ്യ കൽപ്പനയാകുന്നു. പിതാക്കന്മാരെ, നിങ്ങളുടെ മക്കളെ കോപിപ്പിക്കാതെ കർത്താവിന്റെ ബാലശിക്ഷയിലും പഥ്യോപദേശത്തിലും പോറ്റി വളർത്തുവിൻ. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ തലയെ വണക്കം.
Father, we thank you once again that we can come together before your throne of grace by the blood of Jesus Christ your son.
ദൈവമായ കർത്താവെ, ഞങ്ങൾ അങ്ങേ ഒരിക്കൽ കൂടെ സ്തുതിക്കുന്നു. അവിടുത്തെ പുത്രന്റെ വിലയേറിയ രക്ത മുഖാന്തരമായിട്ട് അവിടുത്തെ സന്നിധിയിലേക്ക് കടന്നു വരുവാൻ ഞങ്ങളെ സഹായിച്ചതോർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു.
We thank you for your spirit who dwells in us and for your precious word through which you speak to us.
കർത്താവെ, ഞങ്ങളിൽ വസിക്കുന്ന അവിടുത്തെ ആത്മാവിനായി നന്ദിയോടെ സ്തുതിക്കുന്നു. അവിടുത്തെ വിലപ്പെട്ട വചനത്തിലൂടെ ഞങ്ങളോട് അവിടുന്ന് സംസാരിക്കുന്നതിനാൽ സ്തോത്രം ചെയ്യുന്നു.
Once again, Lord, even as we meditate on the pages of your word, we pray that you will minister to us and that your word would become flesh in us.
കർത്താവെ, ഞങ്ങൾ വചനത്തിൽ ഞങ്ങൾ കർത്താവെ ധ്യാനിക്കുമ്പോൾ അവിടുന്ന് ഞങ്ങളോട് സംസാരിക്കുകയും ആ വചനം ഞങ്ങളിൽ ജഡമായി തീരുവാൻ തക്കവണ്ണം അവിടുന്ന് കൃപയുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു.
You have promised to instruct us in the way that we should go. You said that you will guide us with your eye.
കർത്താവെ, അവിടുത്തെ ദൃഷ്ടി വെച്ച് ഞങ്ങളെ നടത്തുമെന്നും ഞങ്ങൾ നടക്കേണ്ടെന്ന വഴി അവിടുന്ന് ഉപദേശിച്ച് തരും എന്നുള്ളത് അവിടുത്തെ വാഗ്ദത്തമാകിയാൽ സ്തോത്രം.
So teach us, Lord, we pray, and make us more and more like Jesus Christ your son.
അവിടുത്തെ പുത്രനാകുന്ന ക്രിസ്തുയേശുവിനോട് ഞങ്ങളെ അനുരൂപമാക്കേണ്ടതിനായിട്ട് ഞങ്ങളോട് അവിടുന്ന് സംസാരിക്കണമെന്ന് ഞങ്ങളെ പഠിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു.
And we ask this in the precious name of our Lord and Savior Jesus Christ.
ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമാകുന്ന യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ ഞങ്ങൾ ഇത് അപേക്ഷിക്കുന്നു.
Amen.
Amen.
We've been looking at this four verses, Ephesians chapter 6 verses 1 to 4.
Ephesians ലേഖനം 6-ാം അധ്യായം 1-4 വരെയുള്ള വാക്യങ്ങളിലെ നാല് വാക്യങ്ങളാണ് നാം ഈ ദിവസങ്ങളിൽ നോക്കിക്കൊണ്ടിരിക്കുന്നത്.
And we said that Paul admonishes two groups of believers about how they can have harmony in Christ.
അപ്പോസ്തലനായ പൗലോസ് രണ്ട് തരത്തിലുള്ള വിശ്വാസികളെയാണ് ശാസിച്ചുകൊണ്ടിരിക്കുന്നത്, അവരിൽ എങ്ങനെ അവർക്ക് ഐക്യതയിൽ വസിക്കുവാനായിട്ട് കഴിയുമെന്നുള്ളതിനെ കുറിച്ച്.
He is speaking to believing children. In Ephesians 6 verses 1 to 3.
Ephesians ലേഖനം 6-ാം അധ്യായം 1-3 വരെയുള്ള വാക്യങ്ങളിലേക്ക് വിശ്വാസികളായിട്ടുള്ള മക്കളോടാണ് അവർ സംസാരിക്കുന്നത്.
And then he is speaking to believing fathers in Ephesians chapter 6 verse 4.
Ephesians ലേഖനം 6-ാം അധ്യായം 4-ാം വാക്യത്തിൽ വിശ്വാസികളായ പിതാക്കന്മാരോട് സംസാരിക്കുന്നു.
We said that in the Christian home where parents and children are believers, children ought to obey. Children ought to obey their parents.
വിശ്വാസികളായിട്ടുള്ള മാതാപിതാക്കളും മക്കളും ഉള്ളതായിട്ടുള്ള ഭവനങ്ങളിൽ മക്കൾ അമ്മയപ്പന്മാരെ ബഹുമാനിക്കുവാനായിട്ട് ബാധ്യസ്ഥരാകുന്നു എന്ന് നാം പഠിച്ചു.
And we looked at a few reasons why children must obey their parents.
എന്തുകൊണ്ടാണ് മക്കൾ മാതാപിതാക്കളെ അനുസരിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് ചില കാരണങ്ങളും നാം അവിടെ ചിന്തിച്ചു.
Number 1, parents and children are believers, therefore obey your parents.
ഒന്നാമത്തെ കാരണം, മാതാപിതാക്കളും മക്കളും വിശ്വാസികളായതുകൊണ്ട് തന്നെ മക്കൾ മാതാപിതാക്കളെ അനുസരിക്കേണ്ടതായിട്ടുണ്ട്.
Ephesians 6:1, children obey your parents in the Lord, for this is right.
എഫെസ്യർ ലേഖനം 6-ാം അധ്യായം 1-ാം വാക്യം, മക്കളെ, നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിപ്പിൻ, അത് ന്യായമല്ലോ.
So being believers, as children we must obey our parents.
വിശ്വാസികളായ മക്കൾ എന്ന നിലയിൽ നമ്മുടെ മാതാപിതാക്കന്മാരെ അനുസരിപ്പാനായിട്ടുള്ള ബാധ്യത ഉണ്ട്.
And the second thing that we saw is that it is right. Obedience to parents is the right thing to do.
രണ്ടാമത്തെ കാരണം നാം കണ്ടത്, മാതാപിതാക്കന്മാരെ അനുസരിക്കുന്നത് ന്യായമായിട്ടുള്ള കാര്യമാണ് എന്നാണ്.
Ephesians 6:1, children obey your parents in the Lord, for this is right.
ഒന്നാം വാക്യം, മക്കളെ, നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിപ്പിൻ, അത് ന്യായമല്ലോ.
Then the third thing we looked at is that obedience is commanded by God.
മൂന്നാമത്തെ കാരണം എന്ന് പറയുന്നത് അനുസരണം എന്നുള്ളത് ദൈവത്തിന്റെ കൽപ്പനയാകും.
Ephesians 6:2, honor your father and mother. This is the first commandment with a promise.
എഫെസ് ലേഖനം 6-ാം അധ്യായം മലയാളത്തിൽ അത് 3-ാമത്തെ വാക്യമാണ്, നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക എന്നത് വാഗ്ദത്തത്തോട് കൂടി ആദ്യ കൽപ്പനയാകും.
And Paul is quoting from Exodus chapter 20 verse 12.
അപ്പോസ്തലനായ പൗലോസ് അതിന് ഉദ്ധരിക്കുന്നത് പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം 12-ാം വാക്യമാണ്.
Honor your father and your mother, that your days may be long in the land that the Lord your God is giving you.
പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം 12-ാം വാക്യം, നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്ത് നിനക്ക് ദീർഘായുസ് ഉണ്ടാകുവാൻ നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കും.
And again in Deuteronomy 5:16, honor your father and mother as the Lord your God commanded you, that your days may be long and that it may go well with you in the land that the Lord your God is giving you.
അതേ കാര്യം തന്നെ ആവർത്തന പുസ്തകം 5-ാം അധ്യായം 16-ാം വാക്യത്തിലും ആവർത്തിക്കുന്നത്, നിനക്ക് ദീർഘായുസ് ഉണ്ടാകുവാനും നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്ത് നിനക്ക് നന്നായിരിക്കാനും നിന്റെ ദൈവമായ യഹോവ നിന്നോട് കൽപ്പിച്ചതുപോലെ നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക.
And then the fourth reason is given in Ephesians 6:2-3. Obedience to parents brings blessing.
4-ാമത്തെ കാരണം അപ്പനെയും അമ്മയും ബഹുമാനിക്കേണ്ടതായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് അനുസരണം ഒരു അനുഗ്രഹമാണ് എന്നുള്ളതാണ്.
Verse 3, that it may go well with you and that you may live long in the land.
മലയാളത്തിൽ അത് 6-ാം അധ്യായം 2-ാം വാക്യം, നിനക്ക് നന്മ ഉണ്ടാകുവാനും നീ ഭൂമിയിൽ ദീർഘായുസ്സായിട്ട് ഇരിക്കാനായിട്ടുണ്ട്.
Now we looked at all of that last Sunday.
ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചു.
Then we will see now Paul is speaking to believing fathers.
ഇപ്പോൾ പൗലോസ് അപ്പോസ്തലൻ വിശ്വാസികളായിട്ടുള്ള പിതാക്കന്മാരോട് സംസാരിക്കുന്നതാണ് നാം ഇന്ന് ചിന്തിക്കുന്നത്.
In Ephesians chapter 6 and verse 4.
എഫേസ്യ ലേഖനം 6-ാം അധ്യായം 4-ാം വാക്യം.
Fathers, do not provoke your children to anger, but bring them up in the discipline and instruction of the Lord.
പിതാക്കന്മാരെ, നിങ്ങളുടെ മക്കളെ കോപിപ്പിക്കാതെ കർത്താവിന്റെ ബാലശിക്ഷയിലും പത്യോപദേശത്തിലും പോറ്റി വളർത്തുവിൻ.
We said that if left to themselves, children will rebel. So it's necessary for the parents to train their children.
മക്കൾക്ക് തന്നെ കാര്യങ്ങളൊക്കെ വിട്ടുകൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ മറുതലിപ്പുള്ളവരായി തീരും. അതുകൊണ്ട് മാതാപിതാക്കന്മാരെന്ന നിലയിൽ അവരെ ശിക്ഷണത്തിൽ നാം വളർത്തേണ്ടത് ആവശ്യമാകും.
In today's modern world, the kids grow up with iPads, with mobile phones.
ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിൽ ചെറിയ കുട്ടികളൊക്കെ തന്നെ വളർന്നു വരുന്നത് ഐപാഡും മൊബൈൽ ഫോണും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടാണ്. അവർക്ക് നടക്കുന്നതിന് മുമ്പ് തന്നെ എങ്ങനെയാണ് ഇന്റർനെറ്റ് കൈകാര്യം ചെയ്യുന്നതിനെ കുറിച്ചുള്ള അവർ പഠിക്കുന്നു. അവര് എല്ലാത്തിന്മേലും അവര് അധിക നിയന്ത്രണം ഉള്ളവരാണ് എന്നുള്ള ചിന്തയിലാണ്
അവരായിരിക്കുന്നത്.
ഇന്നത്തെ കാലഘട്ടത്തിലെ കുട്ടികളെ നിയന്ത്രിക്കുക എന്നുള്ളത് കൂടുതൽ കൂടുതൽ കഠിനമായി
കൊണ്ടിരിക്കുകയാണ്.
അതുകൊണ്ട് അങ്ങനെ കുട്ടികളെ അവരുടെ ഇഷ്ടത്തിന് വിടുന്ന തള്ളിക്കളയുന്ന ആ നിലയിലേക്കായിരിക്കുന്ന മാതാപിതാക്കളുടേതായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് വേദപുസ്തകം രേഖപ്പെടുത്തുന്നുണ്ട്.
Bad examples to them, or they fail to discipline them properly.
ഒന്നുകിൽ കുട്ടികളുടെ മുമ്പിൽ ഒരു മാതൃകയില്ലാത്ത മാതാപിതാക്കൾ ആയതുകൊണ്ടോ അല്ലെങ്കിൽ അവർ വേണ്ട രീതിയിൽ ആ കുട്ടികളെ ശാസിച്ച് ശിക്ഷണത്തിൽ വളർത്താത്തത് കൊണ്ടോ ആകും.
We said David pampered Absalom.
ദാവീദ് തന്റെ മകനായ അബ്സോലോമിനെ ലാളിച്ചതിന്റെ അനുഭവം നാം കണ്ടു.
That was a bad example.
അതൊരു തെറ്റായ മാതൃകയാണ്.
The results were tragic.
അതിന്റെ അവസാനം, അതിന്റെ ഫലം വളരെ ദുഃഖകരമായിരുന്നു.
We said Eli failed to discipline his sons.
ഏലി പുരോഹിതൻ തന്റെ മക്കളെ ശാസിച്ച് വളർത്തുന്നതിൽ പരാജിതനായി.
What was the result?
അതിന്റെ ഫലമായിട്ട് എന്തുണ്ടായി?
They brought disgrace to his name.
തന്റെ തന്നെ പേരിന് കളങ്കമുണ്ടാക്കി.
And ultimately defeat to the whole nation of Israel.
ഇസ്രായേലിന് തന്നെ വലിയൊരു പരാജയം അതുണ്ടാക്കി തീർന്നു.
Then we saw Isaac pampering Esau.
പിന്നീട് ഇസ്ഹാക്ക് ഏശാവിനെ ലാളിക്കുന്നതായിട്ട് നാം കാണും.
And his wife Rebecca is showing favoritism to Jacob.
അവന്റെ ഭാര്യ റെബേക്ക യാക്കോബിനോട് അനുകൂലമായിട്ട് ഇടപെടുന്നത് നാം കണ്ടു.
What was the result?
അതിന്റെ ഫലമായിട്ട് എന്തുണ്ടായി?
A divided home.
ആ ഭവനം തന്നെ രണ്ട് പക്ഷമായി തീർന്നു.
And then Jacob is showing favoritism to Joseph.
യാക്കോബ് അതുപോലെ യോസെഫിനോട് വളരെ സ്നേഹം കാണിക്കുന്നതായിട്ട്.
And then we see how God in his mercy providentially actually rescues Joseph. and makes a man out of him in Egypt.
നല്ല ദൈവം തന്റെ വലിയ കരുണയാൽ ജോസഫിനെ രക്ഷിച്ച് മിസ്രയീമിലെ ആധിപത്യത്തിലേക്ക് കൊണ്ടുവരുവാനായിട്ട് പ്രവർത്തിച്ചു.
So Paul is speaking now to fathers.
ഇപ്പോൾ പൗലോസ് അപ്പോസ്തലൻ പിതാക്കന്മാരോടാണ് സംസാരിക്കുന്നത്.
And he is telling us fathers that we have several responsibilities towards our children.
അവൻ പറയുന്നത് പിതാക്കന്മാരായ നമുക്ക് നമ്മുടെ മക്കളോട് വളരെയധികം ഉത്തരവാദിത്തങ്ങൾ ഉണ്ടെന്നാണ്.
Number one, he says fathers must not provoke his children.
ഒന്നാമത്തെ കാര്യം പിതാക്കന്മാരെ നിങ്ങളുടെ മക്കളെ കോപിപ്പിക്കരുത് എന്നാണ് പറയുന്നത്.
The father must not provoke his children.
പിതാക്കന്മാർ മക്കളെ കോപിപ്പിക്കാതെ ഇരിക്കുക.
The first part of Ephesians chapter 6 and verse 4. Fathers, do not provoke your children to anger.
ആറാം അധ്യായത്തിന്റെ നാലാം വാക്യത്തിന്റെ ആദ്യ ഭാഗം നാം കാണുന്നത് പിതാക്കന്മാരെ നിങ്ങളുടെ മക്കളെ കോപിപ്പിക്കാതെ എന്നാണ്.
Now in Paul's day, the father had supreme authority over the family.
പൗലോസ് അപ്പോസ്തലന്റെ കാലഘട്ടത്തിലെ ഒരു കുടുംബത്തിലെ പിതാക്കന്മാർക്കായിരുന്നു ഏറ്റവും അധികാരം ഉണ്ടായിരുന്നതായിട്ടുള്ള അവസ്ഥ.
When a baby was born into a Roman family,
റോമൻ സാമ്രാജ്യത്തിലെ കുടുംബങ്ങളിൽ ജനിക്കുന്നതായിട്ടുള്ള കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം,
the baby was brought out and laid before the father.
ആ കുട്ടിയെ കൊണ്ടുവന്ന പിതാവിന്റെ കാൽക്കൽ വെക്കേണ്ടതായിട്ടുണ്ടായിരുന്നു.
If the father picked up the baby, if the father picked up the child, it meant that he was accepting the child into the home.
ആ കുഞ്ഞിനെ പിതാവ് എടുക്കുകയാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ആ കുഞ്ഞ് ഭവനത്തിലേക്ക് സ്വീകാര്യനായി തീർന്നു എന്നാണ്.
But if he did not pick up the child, it meant that the child was rejected.
എന്നാൽ പിതാവ് മനഃപൂർവ്വമായിട്ട് ആ കുഞ്ഞിനെ എടുക്കാതെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ആ കുഞ്ഞിനെ തള്ളിക്കളഞ്ഞു എന്നാണ്.
The child could be sold,
അവനെ വിറ്റുകളയുവാനോ,
given away,
അവനെ ഉപേക്ഷിച്ചു കളയുവാനോ,
or they would even kill the child by just exposing the child to the sun.
അതുകൊണ്ട് ഈ പിതാവ് ഇങ്ങനെ തള്ളിക്കളഞ്ഞതുകൊണ്ട് ഈ കുഞ്ഞിനെ കൊന്നുകളയുവാൻ തന്നെ ഉള്ള അധികാരമുണ്ടായിരുന്നു.
Only a father's love can overcome such monstrous acts.
ഇങ്ങനെയുള്ള പൈശാചികമായിട്ടുള്ള പ്രവൃത്തിയിൽ നിന്നുള്ള മോചനത്തിന് പിതാക്കന്മാരുടെ സ്നേഹം മാത്രമായിരുന്നു ഒരു ഉപാധിയായിട്ടുണ്ടായിരുന്നത്.
But these practices were all legal in that time.
എന്നാൽ ആ കാലഘട്ടത്തിൽ ഈ ആചാരങ്ങളൊക്കെ തന്നെ നിയമത്തിന് അനുസൃതമായിട്ടുള്ളതുമായിരുന്നു.
So Paul is telling the parents, don't use your authority to abuse the child, but to encourage and build the child.
എന്നാൽ പൗലോസ് പിതാക്കന്മാരോട് പറയുന്നത് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഈ അധികാരം നിങ്ങളുടെ മക്കളെ നശിപ്പിക്കുവാൻ ഇടയാക്കാതെ അവരെ ഉത്സാഹിപ്പിക്കുവാനായിട്ടാണ്.
In the book of Colossians, you will see in Colossians chapter 3 verse 21, Paul is telling fathers, Colossians 3:21, fathers, provoke not your children to anger, lest they be discouraged.
പുലോസിയർക്ക് ലേഖനം എഴുതുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് പിതാക്കന്മാരോടായിട്ട് പറയുന്നത് അവിടെ മൂന്നാം അധ്യായം 21 വാക്യത്തിൽ നാം വായിക്കുന്നത് പിതാക്കന്മാരെ നിങ്ങളുടെ മക്കൾ അധൈര്യപ്പെട്ടു പോകാതിരിക്കേണ്ടതിന് അവരെ കോപിപ്പിക്കരുതെന്ന.
So the opposite of discouragement is encouragement. Opposite of provoking is to encourage.
പ്രകോപിപ്പിക്കുന്നതിന്റേതായിട്ടുള്ള വിപരീത പദം എന്ന് പറയുന്നത് അവരെ ഉത്സാഹിപ്പിക്കുക എന്നുള്ളതാണ്.
And if you provoke, they get discouraged.
And avare pragopikkanannundengil avaru varumbol nirashapettu povu.
So what is to be done? It is important to encourage them.
Adondu namukku samanjirathollam avare ella karyangalum utsahippikkuka ennalladana uttaravaadam.
Now how can this be done?
Enganeyanu idu nadathendathu?
There's only one way.
ഒരേ ഒരു വഴി മാത്രമാണ് ഉള്ളത്. പിതാക്കന്മാർ മക്കളോടൊത്ത് കൂടുതൽ സമയം ചെലവഴിക്കേണ്ടതായിട്ടുണ്ട്.
എന്നാൽ
ഈ കാര്യത്തിൽ മിക്ക പിതാക്കന്മാരും കുറ്റക്കാരാണ്.
ബിക്കോസ് ദേ ആർ ബിസി ബിൽഡിംഗ് എ കരിയർ ഓർ ദേ ആർ ബിസി ബിൽഡിംഗ് എ മിനിസ്ട്രി.
ഒന്നുകിൽ പിതാക്കന്മാർ അവരുടെ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ ശുശ്രൂഷയുള്ള ബന്ധത്തിൽ കൂടുതൽ സമയം ചെലവഴിക്കുന്നതിലാണ് അവർ
തൽപരരായിരിക്കുന്നത്.
അതുകൊണ്ടാണ് മിക്ക സഭാ ശുശ്രൂഷകന്മാരുടെ ഒക്കെ മക്കൾ തെറ്റിപ്പോകുന്നതായിട്ട് നാം കാണുന്നു.
Because pastor has time for every other family except his own family.
എന്തുകൊണ്ടെന്നാൽ പല ശുശ്രൂഷകന്മാരുടെയും സഭയിലെ മറ്റേ കുടുംബങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കുവാൻ സമയമുണ്ട്. എന്നാൽ സ്വന്തം കുടുംബത്തിന്റെ കാര്യം നോക്കുവാൻ പലപ്പോഴും സമയമില്ല. അത് മക്കളോടൊത്ത് സമയം ചിലവഴിക്കുവാനായിട്ട് ഇടയാകുന്നില്ല എങ്കിൽ മക്കൾ അങ്ങനെ നാശത്തിലേക്ക് പോകുവാൻ
ഇടയാക്കും.
ഭവനത്തെ എന്റേതായിട്ടുള്ള സമയം നഷ്ടപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ ജോലിയോ അല്ലെങ്കിൽ ശുശ്രൂഷയ്ക്കോ വേണ്ടി മാത്രമായിട്ട് ആയിരിക്കരുത്.
I have known many Christian families, not one or two but quite a few, where the parents have served the Lord very diligently, but the children have got totally gone astray.
പല കുടുംബങ്ങളിലും പല പിതാക്കന്മാർ അവരെ സംബന്ധിച്ചോളം അവരെ വളരെ ശുശ്രൂഷയിൽ വളരെ ഉത്സാഹത്തോടെ ആയിരിക്കും, എന്നാൽ അവരുടെ കുടുംബം വളരെയധികം ദുഃഖകരമായിട്ടുള്ള അവസ്ഥയിലേക്ക് കടന്നു പോകുന്നതായിട്ടും കാണുന്നു.
The reason was because the parents were not there for the children.
എന്തുകൊണ്ടാണ് അതിന്റെ കാരണം എന്ന് പറയുന്നത്? മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മക്കളെ കൂടുതൽ ശ്രദ്ധിക്കുന്നില്ല
എന്നുള്ളതുകൊണ്ടാണ്.
ഭവനത്തിന്റെ കാര്യം ശ്രദ്ധിക്കാതെ മറ്റു കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് വളരെ അപകടകരമായിട്ടുള്ള
കാര്യമാണ്.
കുടുംബത്തിന്റേതായിട്ടുള്ള കാര്യങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് നിങ്ങളുടെ ജോലി കാര്യങ്ങളിലോ ശുശ്രൂഷയുടെ കാര്യങ്ങളിലോ മാത്രമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുന്നവരായിത്തീരത്.
I can never get through to my father and I need his encouragement so much.
ഇങ്ങനെ ഒരു കുട്ടി പറയുകയുണ്ടായി, എന്റെ പിതാവിന്റെ അടുക്കലേക്ക് എനിക്ക് പോകുവാനായിട്ട് തന്നെ കഴിയുന്നില്ല, കഴിഞ്ഞിട്ടില്ല, എന്നാൽ എനിക്ക് പിതാവിൽ നിന്ന് ഒത്തിരി കാര്യങ്ങൾ കിട്ടേണ്ടതായിട്ടുണ്ട്.
Now, how do fathers provoke their children?
എങ്ങനെയാണ് പലപ്പോഴും പിതാക്കന്മാരെ കുട്ടികളെ പ്രകോപിപ്പിക്കുന്നത്?
I think you have asked the children. But let me give you a few examples.
Chila udaharanangal namukku ivide nokkam.
Number one. Fathers say one thing and they do something else.
Onnamathe karyam appanmar oru karyam parayum pakshe avar pravartikkunnathu mattonna.
So when you say one thing to your children and you do another thing, then what happens is they're provoked.
നിങ്ങൾ ഒരു കാര്യം പറയുകയും മറ്റൊരു കാര്യം പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ മക്കൾ പലപ്പോഴും പ്രകോപനത്തിലേക്ക് ആയിത്തീരും. അങ്ങനെ അതുകൊണ്ടാണ് പലപ്പോഴും മക്കൾ ആ നിലയിലായിത്തീരുന്നത്.
You find yourself always blaming and never praising them.
രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് പിതാക്കന്മാർ എപ്പോഴും മക്കളെ അവരെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്, ഒരിക്കലും അവർ ചെയ്യുന്നതായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് അവരെ പൂഴ്ത്തി പറയാറില്ല.
അപ്പൊ
അങ്ങനെയുള്ള സാഹചര്യങ്ങളിലും അവർക്ക് പലപ്പോഴും പ്രകോപനമാണ്
ഉണ്ടാകുന്നത്.
പലപ്പോഴും പല കാര്യങ്ങളിലും 100% കൃത്യമായിട്ട് വേണം എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കുന്ന പിതാക്കന്മാർക്കാണ് അങ്ങനെ
ഭവിക്കുന്നത്.
അങ്ങനെയുള്ള എല്ലാം 100% അങ്ങനെ തന്നെ ആയിരിക്കണം എന്ന് ചിന്തിക്കുന്നത് ശരിയാവില്ല.
And perfectionists usually find fault with other people.
അങ്ങനെയുള്ളവർ മറ്റുള്ളവരിൽ പലപ്പോഴും കുറ്റമാണ് കണ്ടുപിടിക്കുവാനായിട്ട് നോക്കുന്നത്.
So if you're always blaming and never praising your children, then you're actually provoking them.
എല്ലായ്പ്പോഴും അവരെ കുറ്റപ്പെടുത്തുകയും അവർ ചെയ്യുന്നതായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് അവരെ പൂഴ്ത്തുകയും ചെയ്യാതെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം അവര് പ്രകോപനത്തിലേക്ക് കടന്നു പോകും.
Number three.
മൂന്നാമത്തെ കാര്യം,
by being inconsistent and unfair in discipline.
അവരെ ശാസിച്ച് ശിക്ഷിച്ച് വളർത്തുന്നതിൽ വേണ്ട രീതിയിൽ അത് ചെയ്യാതിരിക്കുന്നത് അതിനൊരു സ്ഥിരതയില്ലാത്തതുകൊണ്ട്.
You discipline them, yes.
അവരോട് ശിക്ഷിക്കുന്നുണ്ടോ ശാസിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്.
But you do it in the wrong way.
എന്നാൽ അത് ചെയ്യുന്നത് പലപ്പോഴും തെറ്റായ വിധത്തിലാണ്.
And sometimes you do it as a reaction. You get angry. And you take your anger out on your children.
പലപ്പോഴും പല കാര്യങ്ങളെ കുറിച്ചും അങ്ങനെ ചെയ്യുമ്പോൾ നമ്മളുടെ ഉള്ളിലെ ദേഷ്യമാണ് അവരോട് പ്രകടിപ്പിക്കുന്നത്. അത് ശരിയായിട്ടുള്ള കാര്യമല്ല.
You go for work and you bring your problems back from work. And then you take all your frustration out from the work onto your children. That's being unfair.
ജോലി സ്ഥലത്ത് പോകുമ്പോൾ അവിടെ ഉണ്ടാകുന്നതായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ തലയിൽ വെച്ചുകൊണ്ട് വീട്ടിൽ വന്ന് മക്കളോട് ആ രീതിയിൽ കോപാകുലരായിട്ട് ഇടപെടുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം താങ്ങാൻ കഴിയുന്ന കാര്യമല്ല.
So by being inconsistent and unfair in discipline, you're provoking your child.
മക്കളെ അച്ചടക്കത്തോടു കൂടി വളർത്തുന്നതിലുള്ള സ്ഥിരതയില്ലായ്മയും ശരിയായിട്ടുള്ള രീതിയിൽ അല്ലാത്തതും അവരെ പ്രകോപനത്തിലേക്ക് ആക്കി തീർക്കും.
Number four.
നാലാമത്തെ കാരണം,
by showing favoritism in the home.
ഭവനത്തിൽ തന്നെ പക്ഷാഭേദത്തോടു കൂടി ഇടപെടുന്ന കാര്യം.
There's what is called the middle child syndrome. I grew up in a family of three and I was the middle one.
പലപ്പോഴും മൂന്ന് കുട്ടികളുള്ള ഭവനത്തിലെ നടുക്കത്തെ മക്കളോടുള്ള ഒരു പ്രത്യേകത പല കുടുംബങ്ങളിലും ഉണ്ട്. പാസ്റ്ററെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഉണ്ടായിരുന്നു.
And I think it's just psychological that the middle child always feels left out.
പലപ്പോഴും അതൊരു മനഃശാസ്ത്രമായിട്ടുള്ള കാര്യമാണ്, രണ്ടാമത്തെ കുട്ടിയെ അധികം ശ്രദ്ധിക്കാതെ ഇരിക്കുകയാണോ.
That needs to be, you need to be careful about that because it's always the first one that gets the attention and the last one that gets the attention, but the second one is you know. is missed out.
പലപ്പോഴും മൂത്ത കുട്ടിക്കും ഏറ്റവും ഇളയ കുട്ടിക്കും ശ്രദ്ധ കിട്ടുന്നുണ്ട് എന്നാൽ രണ്ടാം മധ്യത്തിലുള്ള കുട്ടിക്ക് ശ്രദ്ധ കിട്ടാതെ ഇരിക്കുന്നുള്ളത് വളരെ ദുഃഖകരമായിട്ടുള്ള കാര്യമാണ്.
So showing favoritism in the home is a dangerous thing.
കുടുംബത്തിൽ പക്ഷാഭേദം കാണിക്കുന്നതും അപകടകരമായിട്ടുള്ള കാര്യമാണ്.
Number 5.
അഞ്ചാമത്തെ കാരണം,
by making promises to your children and not keeping those promises, you're actually provoking them.
പലപ്പോഴും മക്കളോട് പല വാഗ്ദാനങ്ങളൊക്കെ കൊടുക്കുകയും എന്നാൽ അത് നിവർത്തിക്കാതെ ഇരിക്കുകയും ചെയ്യുന്നത് അവരെ പ്രകോപിപ്പിക്കും.
I'm going to come home today or this Saturday and we're all going out for dinner.
ഈ ശനിയാഴ്ച ഞാൻ വന്നിട്ട് നമ്മൾ എല്ലാവരും പുറത്ത് ഒരു ഭക്ഷണം കഴിക്കാനായിട്ട് പോകും എന്നൊക്കെ വാക്ക്
പറയും.
എന്നാൽ ചിലപ്പോൾ ജോലിയോടുള്ള ബന്ധത്തിൽ 6 മണിക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചാലും മറ്റെന്തെങ്കിലും കാരണം കൊണ്ട് ഇറങ്ങാൻ കഴിയാതെ വീട്ടിലേക്ക് വരുവാൻ താമസിക്കുന്നത് ഈ വാക്ക്
മാറുവാനായിട്ട്.
അങ്ങനെയുള്ള വാക്ക് പറയാതിരിക്കുന്നതാണ് നല്ലത്.
It's better to say if I get back home by 6 o'clock we'll all go out for dinner, but if I get stuck in the office we can't make it. It's better not to make a promise and say I'll be back and then not fulfill.
അങ്ങനെ 100% വാക്കു കൊടുക്കാതെ ഞാൻ 6 മണിക്ക് വരികയാണെങ്കിൽ ഞാൻ നമുക്ക് പുറത്തുപോയി ഭക്ഷണം കഴിക്കാം, എന്നാൽ ജോലിയോടുള്ള ബന്ധത്തിൽ എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടായാൽ അതിന് കഴിയുകയില്ല എന്നുള്ള നിലയിൽ നാം
പറയണം.
എന്റെ സ്വന്തം പരിചയത്തിൽ നിന്നാണ് ഈ കാര്യങ്ങളൊക്കെ
കൂടുതലും.
56 വർഷത്തെ വയസ്സിനോട് അടുക്കുന്നതായിട്ടുള്ള എന്റെ ജീവിതത്തിലെ അനുഭവങ്ങളുടെ വെളിച്ചത്തിലാണ് ഈ കാര്യങ്ങളൊക്കെ. പാസ്റ്ററെ സംബന്ധിച്ചിടത്തോളം മകളോട് എന്റെ മകളോട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനേക്കാൾ കൂടുതലുള്ള കാര്യങ്ങൾ അവൾ പറയും. പാസ്റ്ററെ ഭാര്യയോട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിലും വളരെയധികം കാര്യങ്ങൾ ഇതേ കുറിച്ച് കേൾക്കാൻ
കഴിയും.
പാസ്റ്ററെ സംബന്ധിച്ചിടത്തോളം ഒരു മകളും ഭാര്യയുമാണുള്ളത്, പുരുഷനായിട്ട് കുടുംബത്തിൽ പാസ്റ്റർ മാത്രമാണുള്ളത്. പുരുഷനെയും സ്ത്രീയെയും സംബന്ധിച്ചിടത്തോളം രസകരമായിട്ടുള്ള കാര്യം,
women remember everything.
സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാര്യങ്ങളും ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവരുടെ ഓർമ്മയിൽ ഉണ്ടാകും.
They have it on video tape.
ഒരു വീഡിയോ ടേപ്പ് പോലെ എല്ലാം റെക്കോർഡ് ചെയ്ത് എപ്പോൾ വേണമെങ്കിലും അത് ആവർത്തിച്ച് കാണുവാനോ കേൾക്കുവാനോ
കഴിയും.
പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല, നമ്മൾ പലപ്പോഴും പലത് പറയും എന്നാൽ കുറച്ച് കഴിയുമ്പോൾ അതൊക്കെ
മറന്നുപോകും.
അതുകൊണ്ട് വാക്ക് പറയുന്ന വാഗ്ദാനങ്ങൾ കൊടുക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ വേണ്ട എന്ന് വെക്കുക.
നമ്പർ 6,
ആറാമത്തെ കാരണം,
don't make light of problems that children come up with, because to them it's very important.
ചില കാര്യങ്ങളൊക്കെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വളരെ പ്രധാനമുള്ളതായിരിക്കും, എന്നാൽ നമ്മൾ അതിനെ വളരെ നിസ്സാരമായിട്ട് കാണാതിരിക്കുക.
Don't look at their problem as something which is very light.
അവരെ സംബന്ധിച്ചിടത്തോളം ഉള്ള വിഷയങ്ങളെ നമ്മൾ വളരെ ലളിതമായി കാണാതെ ഇരിക്കുക. അവരെ സംബന്ധിച്ചിടത്തോളം അവരെ വളരെ പ്രധാനപ്പെട്ടതായിട്ടുള്ള
പ്രശ്നങ്ങളായിരിക്കും.
അതുകൊണ്ട് നമ്മൾ എത്രമാത്രം ആത്മാവ് നിറവുള്ളവരാണെങ്കിൽ മാത്രമാണ് നമ്മുടെ ഭവനത്തെ നടത്തിക്കൊണ്ടു പോകാൻ കഴിയുള്ളൂ എന്നുള്ളത്
മനസ്സിലാക്കും.
ക്രിസ്തീയ വിശ്വാസികൾ എന്ന നിലയിൽ മാതാപിതാക്കന്മാർ എത്രത്തോളം ആത്മാവിന്റെ നിറവുള്ളവരായി നടന്നെങ്കിൽ മാത്രമേ നമ്മുടെ ഭവനത്തിലെ അവരുടെ സകല കാര്യങ്ങളും, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങളുടെ അവരുടെ ആവശ്യങ്ങളിലൊക്കെ വേണ്ട രീതിയിൽ നമുക്ക് പ്രതികരിക്കുവാനായിട്ട്
കഴിയുള്ളൂ.
അതുകൊണ്ട് ഒന്നാമത്തെ കാര്യം, പിതാക്കന്മാരെ നിങ്ങളുടെ മക്കളെ കോപിപ്പിക്കരുത്. രണ്ടാമത്തെ കാര്യം പൗലോസ് അപ്പോസ്തലൻ ഓർപ്പിക്കുന്നത്, പിതാക്കന്മാർ മക്കളെ പോറ്റി വളർത്തണം എന്നാണ്.
Fathers, do not provoke your children to anger, but bring them up in the discipline and instruction of the Lord.
നാലാം വാക്യം, പിതാക്കന്മാരെ നിങ്ങളുടെ മക്കളെ കോപിപ്പിക്കാതെ കർത്താവിന്റെ ബാലശിക്ഷയിലും പത്യോപദേശത്തിലും പോറ്റി വളർത്തുവിൻ.
You have Ephesians chapter 6 verse 4 in the King James version, it says bring them up in the nurture and admonition of the Lord.
King James vivartanathile avare pariboshanathil poshippichu valarthuka enna arthamaanu upayogichirikkunnu.
The verb in Greek that is translated bring them up,
avare poorthi valarthuka ennathaanu moolabhashayile vivartanam.
Nurture, it's the same word as nourishes.
അവരെ പോഷിപ്പിക്കുക എന്നുള്ളതും പോറ്റി വളർത്തുക എന്നുള്ളതിനും ഒരേ പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്.
ever hated his own flesh, but nourishes and cherishes it, just as Christ does the church.
That's the same word,
nourishes.
Nourish, nurture. അഞ്ചാം അധ്യായം 29-ാം വാക്യത്തിൽ ഉപയോഗിച്ചിരിക്കുന്നതും അതേ വാക്ക് തന്നെയാണ്. ആരും തന്റെ ജഡത്തെ ഒരു നാളും പകച്ചിട്ടില്ലല്ലോ, ക്രിസ്തുവും സഭയെ ചെയ്യുന്നത് പോലെ അതിനെ പോറ്റി പുലർത്തുക എത്രയോ ചെയ്യുന്നു.
So the Christian husband is to nourish his wife and his children. How? By sharing love and encouragement in the Lord.
ക്രിസ്തീയ ഭർത്താക്കന്മാരെ സംബന്ധിച്ചിടത്തോളം ഭാര്യയെയും മക്കളെയും അവർക്ക് സ്നേഹം നൽകി അവരെ പലതിലും ഉത്സാഹിപ്പിക്കുക, കർത്താവിൽ ഉത്സാഹിപ്പിക്കുകയാണ് ചെയ്യുന്നത്.
It's not enough to nurture children physically by providing food. That's important. Food, shelter and clothing, that's to nurture them physically. But that's not enough.
മക്കൾക്ക് ആഹാരവും അവർക്ക് കിടക്കുവാനുള്ള സ്ഥലവും വസ്ത്രവും നൽകുന്നത് അത് പ്രധാനപ്പെട്ട കാര്യമാണെങ്കിൽ തന്നെയും, എന്നാൽ അത് മാത്രമല്ല ആവശ്യമായിരിക്കുന്നത്.
The father must also nurture them emotionally and spiritually.
പിതാക്കന്മാർ അവരെ വൈകാരികമായിട്ടും ആത്മീയമായിട്ടും അവരെ ഉത്സാഹിപ്പിക്കുന്ന, അവരെ പോറ്റി പുലർത്തുന്നതായിട്ടുണ്ട്.
That's why it's so important to win the heart or hearts of your children.
അതുകൊണ്ടാണ് നമ്മളുടെ മക്കളുടെ ഹൃദയത്തെ നാം വശീകരിക്കുവാനായിട്ട് അറിയണം എന്ന്
പറയുന്നത്.
അവരോട് കൂട്ടുകാരെ പോലെ അവരുമായിട്ട് ഇടപെടുവാൻ കഴിയുക
എന്നുള്ളത്. And Esther, my daughter, said, "Appa, we haven't had time to talk." And she uses this is the word she used. "We haven't had time to chill." We haven't had time to chill, which means that, you know, we haven't had time to share heart to heart.
കഴിഞ്ഞ ദിവസം പാസ്റ്റർ മകളെ കാണുവാനായിട്ട് ബോംബെയിലേക്ക് ചെന്നപ്പോൾ അവിടെ മകള് പറഞ്ഞതായിട്ടുള്ള കാര്യം, ഞങ്ങൾക്ക് തമ്മിൽ തമ്മിൽ സംസാരിക്കുവാനോ പങ്കുവയ്ക്കുവാനായിട്ടുള്ള വളരെ ചുരുക്കം സമയം മാത്രമാണ് ഞങ്ങൾക്ക് മുമ്പിലുള്ളത്.
Because I know that's what she wants. Time to chill. Because when she was at home, we would have time to chill. That means I could spend time with her and get close to her heart.
അതാണ് അവൾക്ക് ആവശ്യം എന്നുള്ളത് പാസ്റ്ററെ സംബന്ധിച്ചോളം അറിയാമായിരുന്നു. അത് അവളുടെ ഹൃദയത്തോട് കൂടുതൽ അടുക്കുവാൻ വേണ്ടിയിട്ടുള്ള സമയമാണ് അവളും ആഗ്രഹിച്ചിരുന്നത്. ഇപ്പോൾ അവൾ വിവാഹിതയാണ്, ഇപ്പോൾ അവൾക്ക് ഒരു കുട്ടിയുണ്ട്. ഇപ്പോൾ അവളെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് കൂടുതൽ സമയം ചെലവഴിക്കുവാനായിട്ട് ഭർത്താവും കുട്ടിയും ഉണ്ട്. മക്കളോട് കൂടുതലായിട്ട് അവരുടെ ഹൃദയത്തോട് നാം കൂടുതൽ
ഇഴുകിച്ചേരേണ്ടതായിട്ടുണ്ട്.
അങ്ങനെയാണെങ്കിൽ മാത്രമേ അവരെ വൈകാരികമായിട്ടും ആത്മീയമായിട്ടും അവരെ വളർത്ത് അവരെ
you just walk into the mall any time, you will find a whole lot of kids walking around, a whole lot of young girls walking around, a whole lot of young boys. You know why that's happening at a very young age? Why is it that happening? Because the fathers have no time for those children.
ഷോപ്പിംഗ് മാളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അനേക യൗവനക്കാര് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അവര് ആൺകുട്ടികളും പെൺകുട്ടികളുമായിട്ട് ഇടപഴകി നടക്കുന്നത് കാണുമ്പോൾ മനസ്സിലാക്കണം, അവരുടെ ഭവനത്തിലെ പിതാക്കന്മാരിൽ നിന്നും ആ ഒരു സ്നേഹവും കരുതലും കിട്ടാത്തത് കൊണ്ടാണ് പലപ്പോഴും അങ്ങനെ ആയിട്ട്.
So they chill with their friends, so to speak. And sometimes it's very dangerous.
അതുകൊണ്ട് അവർക്ക് കിട്ടുന്നതായിട്ടുള്ള ഈ അവസരമൊക്കെ ആ കാര്യത്തിന് വേണ്ടി അത് വിനിയോഗിക്കുന്നത് ചിലപ്പോൾ അത് വളരെ അപകടത്തിലേക്കും കടന്നു പോകാം.
It's so important to build them up, nurture them up emotionally and spiritually.
അതുകൊണ്ട് അവരെ പോറ്റി പുലർത്തുന്നത് വൈകാരികമായിട്ടും ആത്മീയമായിട്ടും അവരെ പോറ്റി പുലർത്തുന്നതിൽ പിതാക്കന്മാർ ശ്രദ്ധിക്കേണ്ടതാണ്.
Otherwise, you know, where they will try to get that emotional support.
അല്ലെങ്കിൽ വൈകാരികമായിട്ടുള്ള ആ സഹായം എവിടെ നിന്നാണ് അവർക്ക് കിട്ടുന്നത് എന്നുള്ളത് അവർ
നോക്കും.
ഭവനത്തിന് പുറത്ത് കിട്ടുന്നിടത്തേക്ക് അവരെ
കടന്നുപോകും,
അവരെ തെറ്റായിട്ടുള്ള ബന്ധങ്ങളിലേക്ക് അത് കടന്നു പോകാൻ
ഇടയായി.
നമ്മൾ അത് അറിയുന്നതിന് മുമ്പ് തന്നെ പല അപകടകരമായിട്ടുള്ള കാര്യങ്ങളും സംഭവിക്കും.
So chill with your children.
അതുകൊണ്ട് കൂടുതൽ സമയവും കുഞ്ഞുങ്ങളോടൊത്ത് ചെലവഴിക്കുക.
It'll help you a great deal. It'll help them a great deal. You will get to know their hearts. They'll get to know you.
നിങ്ങളെ കുറിച്ച് അവർക്കും അവർക്ക് നിങ്ങളെ കുറിച്ചും അറിയുവാനായിട്ട് അത് ഇടയാക്കി.
Now the development of the boy Jesus is our example.
യേശു തന്റെ ബാല്യകാലത്ത് ആയിരുന്നതാണ് നമ്മളുടെ നമുക്ക് അതിന്റെ മാതൃകയായിട്ടുള്ളത്.
Luke chapter 2 verse 52.
ലൂക്കോസിന്റെ സുവിശേഷം 2:52.
And Jesus increased in wisdom and stature and in favor with God and men.
യേശുവോ ജ്ഞാനത്തിലും വളർച്ചയിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും കൃപയിലും മുതിർന്നു വന്നു.
That is perfect balanced growth.
അതാണ് ശരിയായ സന്തുലിതാവസ്ഥയിലുള്ള ഒരു വളർച്ച.
Intellectual, physical, spiritual and social growth.
ഭൗതികമായും ശാരീരികമായിട്ടും ആത്മീയമായിട്ടും സാമൂഹികമായിട്ടും ഉള്ള വളർച്ച.
In each stage of life.
ഓരോ ജീവിതത്തിന്റെ ഓരോ കാലഘട്ടത്തിലും.
Now nowhere in the Bible is the training of children assigned to some agencies outside the home.
വേദപുസ്തകത്തിൽ ഒരിടത്തും പുറത്തെ ഏതെങ്കിലും ഒരു ഏജൻസി വഴി മക്കളെ വളർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യത്തെ കുറിച്ച് രേഖപ്പെടുത്തിയിട്ടില്ല.
It's a very dangerous thing to do.
അങ്ങനെ ചെയ്യുന്നത് വളരെ അപകടകരമായിട്ടുള്ള കാര്യമാണ്.
Don't think that sending children to a boarding school or a hostel will solve the problem.
കുട്ടികളെ സ്കൂളിന്റെ ബോർഡിംഗിലോ ഹോസ്റ്റലിലേക്കോ അയക്കുന്നത് കൊണ്ട് വിഷയം പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടും എന്നുള്ളത് ചിന്തിക്കരുത്.
The principle of our school was the principle of Doon School where Rajiv Gandhi studied and also he was a principal in Loveday.
പാസ്റ്റർ പഠിച്ചതായിട്ടുള്ള സ്കൂളിലെ പ്രിൻസിപ്പള് മുമ്പ് രാജീവ് ഗാന്ധി പഠിച്ചതായിട്ടുള്ള ഡൂൺ സ്കൂളിലെ മറ്റ് സ്കൂളിലെ ഒക്കെയും പ്രവൃത്തി പരിചയം ഉണ്ടായിരുന്ന ഒരു പ്രിൻസിപ്പൾ ആയിരുന്നു.
And my father was considering when we were young of putting us into boarding school, so he went up to the principal of our school. His name was K.N.P. Nair, I still remember. Very strict man, very very strict man. He went up to the principal and asked him about sending us children to boarding.
കെ എൻ നായർ എന്ന പേരിൽ അറിയപ്പെടുന്ന ആ പ്രിൻസിപ്പലിനെ പാസ്റ്ററിന്റെ പിതാവ് സന്ദർശിച്ച് മക്കളെ ബോർഡിംഗിൽ വിട്ട് പഠിപ്പിക്കുന്നതിനെ കുറിച്ച് സംസാരിക്കുകയുണ്ടായി. ഇതാണ് കെ എൻ പി നായർ എന്ന് പറയുന്ന ആ പ്രിൻസിപ്പൾ എന്റെ പിതാവിനോട് സംസാരിച്ചത്.
ഇഫ് യു കെൻ സെൻഡ് യുവർ ചൈൽഡ് ഫ്രം ഹോം ടു ദി ഗവൺമെന്റ് സ്കൂൾ നെക്സ്റ്റ് ഡോർ, that would be a million times better than sending your child even into boarding school.
നിങ്ങളുടെ മക്കളെ നിങ്ങളുടെ ഭവനത്തിൽ നിന്നും തൊട്ടടുത്തുള്ള ഗവൺമെന്റ് സ്കൂളിലേക്ക് അയക്കുവാൻ കഴിയുന്നുണ്ടെങ്കിൽ വീട്ടിൽ നിന്നും ഗവൺമെന്റ് സ്കൂളിലേക്ക് അയച്ച് പഠിപ്പിക്കുവാൻ കഴിയുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഏത് ബോർഡിംഗിൽ അയക്കുന്നതിനേക്കാളും ഏറ്റവും വലിയ കാര്യം അത്
തന്നെയാണ്.
അതുകൊണ്ട് ഒരിക്കലും അവരെ ആ നിലയിൽ അയച്ചു കഴിഞ്ഞാൽ ആരെങ്കിലും അവിടെ ഉള്ളവർ അവരെ ശിക്ഷിച്ച് വളർത്തും എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കരുത്. അത് വളരെ അപകടകരമാണ്.
So nowhere in the Bible is the training of children assigned to any other agency except not the agency, the home is not an agency. Training must be done in the home.
അങ്ങനെയുള്ള അച്ചടക്കത്തോടു കൂടി മക്കളെ വളർത്തുന്നത് കുടുംബത്തിൽ എന്നല്ലാതെ മറ്റൊരു പുറത്തൊരു ഏജൻസിയുമായിട്ട് എന്നുള്ളതിനെ കുറിച്ച് വേദപുസ്തകത്തിൽ എങ്ങും തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്.
In fact, if you have interacted with children who have grown up in boarding schools, later on in life you will know the vast difference from a training from a home and from a boarding school.
Boarding schoolil ninnu padichaattulla kuttigaleyum veettil ninnu padichaattulla kuttigaley kurichu taaradhamyam cheyyanannundengil avare jeevithinte munnottulla jeevithil veliya vyathyasam kaanuvanayittu
vendi. There's a lot of baggage that children, emotional baggage that children carry when they grow up in boarding schools.
Anganeulla boarding schoolil padichiru vannathaattulla pillare kuttigale sambandhichathollam vaigarikamayittulla uthiri chumadu അവരുടെ മേലുള്ളതായിട്ട് നമുക്ക് കാണുവാൻ പറ്റും.
I have known personally, I have seen personally with my own eyes how children who have gone to boarding schools have no connection practically with their parents later on in life.
പല കുട്ടികളെ ബോർഡിംഗ് സ്കൂളിൽ നിന്ന് പഠിച്ചതായിട്ടുള്ള പല കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരെ കുടുംബവുമായിട്ടൊരു ബന്ധവും ഇല്ലാത്ത തരത്തിലുള്ള ജീവിതത്തിൽ ആയിരിക്കുന്ന പലരെയും അറിയുവാൻ കാണാൻ കഴിഞ്ഞു.
So God looks to the parents for the kind of training that the children need.
മക്കൾക്ക് ആവശ്യമായിട്ടുള്ള തരത്തിലുള്ള ശിക്ഷണത്തിൽ അവരെ വളർത്തുവാനായിട്ട് ദൈവം നോക്കുന്നത് ആ നിലയിലുള്ള മാതാപിതാക്കളെയാണ്.
So the father must not provoke the child. Number 1, the father must nurture the child. Number 2,
പിതാക്കന്മാരെ നിങ്ങളുടെ മക്കളെ കോപിപ്പിക്കരുത്, അവരെ പ്രത്യോപദേശത്തിൽ പോറ്റി വളർത്തുക എന്നാണ്.
നമ്പർ 3, ദി ഫാദർ മസ്റ്റ് ഡിസിപ്ലിൻ ഹിസ് ചിൽഡ്രൻ.
മൂന്നാമത്തെ കാര്യം, പിതാക്കന്മാരെ നിങ്ങളുടെ മക്കളെ ശിക്ഷണത്തിൽ വളർത്തുക.
എഫീഷ്യൻസ് 6:4, ഫാദേഴ്സ് ഡു നോട്ട് പ്രൊവോക്ക് യുവർ ചിൽഡ്രൻ ടു ആംഗർ, ബട്ട് ബ്രിംഗ് ദം അപ്പ് in the discipline and instruction of the Lord.
പിതാക്കന്മാരെ നിങ്ങളുടെ മക്കളെ കോപിപ്പിക്കാതെ കർത്താവിന്റെ ബാലശിക്ഷയിലും പത്യോപദേശത്തിലും പോറ്റി വളർത്തുക.
So this word nurture, it carries with it the idea of learning ത്രൂ ഡിസിപ്ലിൻ.
അവരെ പോറ്റി വളർത്തുക എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവരെ ശിക്ഷണത്തിലൂടെ അവരെ പഠിപ്പിച്ച് എടുക്കുക
എന്നാണ്. ഇൻ ഹീബ്രൂ ചാപ്റ്റർ 12 ഇറ്റ് ഈസ് ട്രാൻസ്ലേറ്റഡ് ആസ് ചേസനിങ്.
എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൽ അത് വിവർത്തനം ചെയ്തിരിക്കുന്നത് ശാസിക്കുക എന്ന്.
ദി ESV ട്രാൻസ്ലേറ്റ്സ് ഇറ്റ് ആസ് ഡിസിപ്ലിൻ ഇൻ ദി ബുക്ക് ഓഫ് ഹീബ്രൂസ് ചാപ്റ്റർ 12 വേഴ്സസ് 8 ആൻഡ് 9. ഹീബ്രൂസ് ചാപ്റ്റർ 12 വേഴ്സ് 8 ആൻഡ് 9.
എബ്രായലേഖനം 12-ാം അധ്യായം 8-9 വാക്യങ്ങൾ.
If you are left without discipline in which all have participated, then you are illegitimate children and not sons. Besides this, we have had earthly fathers who disciplined us and we respected them. Shall we not much more be subject to the Father of spirits and live?
എല്ലാവരും പ്രാപിക്കുന്ന ബാലശിക്ഷ കൂടാതിരിക്കുന്നുവെങ്കിൽ നിങ്ങൾ മക്കളല്ല കൗലുടയന്മാരത്രേ. നമ്മുടെ ജലസംബന്ധമായ പിതാക്കന്മാർ നമ്മെ ശിക്ഷിച്ചപ്പോൾ അവരെ നാം വണങ്ങിപ്പോന്നുവല്ലോ. ആത്മാക്കളുടെ പിതാവിന് ഏറ്റവും അധികമായി കീഴടങ്ങി ജീവിക്കേണ്ടതല്ലേ.
The King James Version uses the word chasten. Hebrews 12 verse 10. Hebrews 12 verse 10.
എബ്രായരും 12-ാം അധ്യായം 10-ാം വാക്യം.
For they verily for a few days chasten us after their own pleasure, but he for our profit, that we might be partakers of his holiness.
അവർ ശിക്ഷിച്ചത് കുറെ കാലവും തങ്ങൾക്ക് ബോധിച്ച പ്രകാരവും അത്രയോ അവനോ നാം അവന്റെ വിശുദ്ധി പ്രാപിക്കേണ്ടത് നമ്മുടെ ഗുണത്തിനായി തന്നെ ശിക്ഷിക്കുന്നു.
Now some modern psychologists today, they oppose the idea of disciplining children.
ഇന്നത്തെ ആധുനിക മനഃശാസ്ത്രജ്ഞന്മാർ പലപ്പോഴും ഈ ശിക്ഷയെ അവര് എതിർക്കുകയാണ് ചെയ്യുന്നത്.
They say that the idea of discipline is old fashioned.
അവരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള ശിക്ഷണ നടപടികളൊക്കെ പഴയ രീതിയാണെന്നാണ് അവർ.
Many modern educators today, they follow their philosophy.
അവരുടേതായിട്ടുള്ള തത്വങ്ങളാണ് ഇന്ന് ആധുനികമായിട്ടുള്ള പല പഠിപ്പിക്കുന്നവരും ഉപയോഗിക്കുന്നത്.
And this is the phrase that we hear from them.
അവരിൽ നിന്ന് നമുക്ക് കേൾക്കുവാനായിട്ട് കഴിയുന്ന കാര്യം ഇതാണ്.
Let the children express themselves by doing what they feel like doing.
കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ അവരെ തന്നെ വെളിപ്പെടുത്തുന്നതിൽ നമ്മൾ അവരെ ഉത്സാഹിപ്പിക്കും.
If you discipline them, you may warp their characters.
നിങ്ങൾ അവരെ ശിക്ഷിക്കുന്നതിലൂടെ ആ നടപടിയിലാണ് അച്ചടക്കം ചെയ്യുന്നതെന്ന് ഉദ്ദേശിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ സ്വഭാവത്തെ മൂടി വെക്കുകയാണ്. അത് തെറ്റായിട്ടുള്ള ഒരു ചിന്താഗതിയാണ്.
Discipline is a basic principle of life and it is an evidence, the fact, it's an evidence of the fact that you love your child.
ശിക്ഷിക്കുക എന്നുള്ളത് സംബന്ധിച്ചിടത്തോളം ജീവിതത്തിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു തത്വമാണ്. അത് സ്നേഹത്തിന്റെ പ്രതീകമായിട്ടാണ് അത്
വെളിപ്പെടുത്തിയിരിക്കുന്നത്.
ഹെബ്രായ ലേഖനം 12-ാം അധ്യായം 6-ാം വാക്യം.
For the Lord disciplines the one he loves and chastises every son whom he receives.
കർത്താവ് താൻ സ്നേഹിക്കുന്നവനെ ശിക്ഷിക്കുന്നു, താൻ കൈക്കൊള്ളുന്ന ഏത് മകനെയും തല്ലുന്നു.
So discipline is a basic principle of life. It's an evidence of love.
അത് ശിക്ഷിക്കുക എന്ന് പറയുന്നത് ജീവിതത്തിലെ ഒരു തത്വമാണ്. അത് സ്നേഹത്തിന്റെ പ്രതീകമാണ്.
Proverbs chapter 13 verse 24.
സദൃശവാക്യങ്ങൾ 13-ാം അധ്യായം 24-ാം വാക്യം.
Whoever spares the rod hates his son, but he who loves him is diligent to discipline him.
വടി ഉപയോഗിക്കാത്തവൻ തന്റെ മകനെ പകയ്ക്കുന്നു, അവനെ സ്നേഹിക്കുന്നവനോ ചെറുപ്പത്തിലെ അവനെ ശിക്ഷിക്കുന്നു.
Now we must be sure, however, that we discipline our children in the right manner.
നമ്മുടെ മക്കളെ ശിക്ഷിക്കുന്നത് ശരിയായിട്ടുള്ള രീതിയിലാകണം എന്നുള്ള ആയിരിക്കണം എന്നുള്ളത് ഉറപ്പു വരുത്തണം.
What is the wrong way of discipline?
എന്താണ് തെറ്റായ രീതിയിലുള്ള ശിക്ഷാ നടപടികൾ?
We must discipline in love and not in anger.
നാം അവരെ ശിക്ഷിക്കുന്നത് സ്നേഹത്തിലൂടെ ആയിരിക്കണം, നമ്മളുടെ കോപത്തിൽ ആയിരിക്കരുത്.
Don't take your anger out on your child.
നിങ്ങളുടെ കോപം മക്കളുടെ മേൽ എടുക്കരുത്.
You'll injure the child.
അവരെ നാം അവരെ മുറിവേൽപ്പിക്കുകയാണ് അത് ചെയ്യുന്നത്.
You'll sometimes injure the child in the child's body, or you'll injure the spirit of the child, or possibly both body and spirit.
ചില അവസരത്തിൽ അവരുടെ ശരീരത്തെ മുറിവേൽപ്പിക്കും, അല്ലെങ്കിൽ അവരുടെ ആത്മാവിനെ മുറിവേൽപ്പിക്കും. ചില അവസരത്തിൽ രണ്ടും സംഭവിക്കും.
I'm not saying don't use the rod, don't use the cane. You can use the cane, but at the same time you don't use the cane in a way where you injure your child.
വടി ഉപയോഗിക്കരുത് എന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. വടി ഉപയോഗിക്കാം, എന്നാൽ ആ വടി ഉപയോഗിക്കുന്നത് അവരെ ശാരീരികമായിട്ട് മുറിവേൽപ്പിക്കുന്നതിനായി തീരരുത്.
If we are not disciplined, we surely cannot discipline others.
നാം നമ്മുടെ മക്കളെ ശിക്ഷിക്കുന്നില്ല എങ്കിൽ നമുക്ക് മറ്റുള്ളവരെ ആ രീതിയിൽ ചെയ്യുവാനായിട്ട് കഴിയുകയില്ല.
This is what one father confessed.
ഇങ്ങനെയാണ് ഒരു പിതാവ് പറയുന്നത്.
When I discipline my child, I fly off the handle.
ഞാൻ എന്റെ മക്കളെ ശിക്ഷിക്കുമ്പോൾ ഞാൻ എന്നെ തന്നെ നിയന്ത്രിക്കാൻ
കഴിയും,
എന്റെ കയ്യിൽ നിന്നെല്ലാം വിട്ടുപോകുക.
Meaning he is losing his temper.
തന്റെ കോപം മുഴുവൻ കാണിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം.
Flying off the handle means losing your temper.
തന്റെ കയ്യിൽ നിന്ന് നിയന്ത്രണം വിട്ടുന്നു പോകുന്നു എന്ന അതിന്റെ അർത്ഥം തൻ വളരെ കോപാകുലനായി തീരുന്നു എന്നാണ്.
When you lose your temper on your child, then you don't make a better child, neither do you become a better parent.
അങ്ങനെ നിയന്ത്രണം വിട്ട രീതിയിൽ നിങ്ങൾ കോപത്തിൽ ആണ് ശിക്ഷിക്കുന്നതെന്നുണ്ടെന്നുണ്ടോ, നിങ്ങൾ ഒരു നല്ല പിതാവോ അല്ലെങ്കിൽ അങ്ങനെ ആ കുട്ടിയെ നിങ്ങൾക്ക് നല്ലതായി എടുക്കുവാനോ കഴിയില്ല.
നമ്പർ 2,
രണ്ടാമത്തെ കാരണം,
our discipline must be fair, it must be consistent.
നമ്മുടെ ശിക്ഷണ നടപടികളൊക്കെ വളരെ ശരിയായ രീതിയിലായിരിക്കണം, അത് സ്ഥിരമായി ഉള്ളതുമായിരിക്കണം.
This is what one teenager said. It's very interesting. Must listen to teenagers. This is what one teenager said. He said, my father would use a nuclear bomb to kill a mosquito.
ഇങ്ങനെയാണ് ഒരു യൗവനക്കാരായ കുട്ടി പറയുകയുണ്ടായത്, എന്റെ പിതാവിനെ സംബന്ധിച്ചിടത്തോളം ഒരു കൊതുവിനെ കൊല്ലുവാനായിട്ട് ഒരു ബോംബാണ്, ന്യൂക്ലിയർ ബോംബാണ് ഉപയോഗിക്കുന്നത്.
Another teenager, he said, either get away with murder or get blamed for everything.
ഒന്നുകിൽ കൊല ചെയ്യുവാനായിട്ടുള്ളവനെ പോലെ അല്ലെങ്കിൽ കാര്യങ്ങൾ എല്ലാത്തിനും കുറ്റപ്പെടുത്തുന്നതായിട്ട് ഒരു പിതാവാണ്.
കൺസിസ്റ്റന്റ് ലവിംഗ് ഡിസിപ്ലിൻ gives assurance to the child.
സ്ഥിരതയോടെ സ്നേഹത്തോടെയുള്ള ശിക്ഷണ നടപടികളെ സംബന്ധിച്ചിടത്തോളം, മക്കളെ സംബന്ധിച്ചിടത്തോളം അത് അവർക്ക് എല്ലാ കാര്യങ്ങൾക്കും ഉറപ്പ് ഉള്ളതായിരിക്കും.
Now the child may not agree with us.
എന്നാൽ ഈ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ നമ്മളോട് യോജിച്ചു എന്ന് വരില്ല.
The child is going through discipline, normally they don't agree.
നാം അവരെ ശിക്ഷിച്ച് വളർത്തുമ്പോൾ അവർ ഒരു കാര്യത്തിലും അതിന് യോജിച്ചു എന്ന് വരില്ല.
But when you discipline in love, then the child knows one thing, that we as parents care for him or her.
എന്നാൽ സ്നേഹത്തോടുകൂടി നാം അവരെ ശിക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ മക്കളെ സംബന്ധിച്ചോളം അവർക്ക് നമ്മൾ അവരെ കുറിച്ച് വളരെയധികം വിചാരിക്കുന്നുണ്ട് എന്നുള്ളത് അവർക്ക് മനസ്സിലാക്കുവാൻ കഴിയും.
We care enough to discipline them.
നാം അവരെ ശിക്ഷിക്കുവാൻ തക്കവണ്ണമായിട്ട് അവരെ കുറിച്ച് നമ്മൾക്ക് കരുതലുണ്ട് എന്ന് അവർക്കറിയാം.
They will realize that when we discipline them, we are building them. We are building actually protective walls around them.
ആ നിലയിൽ നാം ശിക്ഷിക്കുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചുറ്റും ഒരു ചുറ്റുമതിൽ തീർത്ത് അവരെ കരുതുകയാണ് എന്നുള്ളത് അവർക്ക് മനസ്സിലാക്കുവാൻ
കഴിയും.
അവർ തന്നെ സ്വയമായിട്ട് നിൽക്കുന്ന ഒരു പ്രായം എത്തുന്നത് വരെയും ആ നിലയിൽ
ആയിരിക്കും.
പാസ്റ്റർ മോളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അവൾക്ക് ഞാൻ ശിക്ഷാ നടപടികൾ കൊടുക്കേണ്ടതായിട്ടുള്ള കാര്യമില്ല, ആ പ്രായം
കഴിഞ്ഞുപോയി,
എന്റെ അധികാരത്തിൽ നിന്നും അവൾ മാറിപ്പോയി. അപ്പോൾ അവൾ അവളുടെ ഭർത്താവിനോടൊപ്പമാണ്.
നമ്പർ 3,
മൂന്നാമത്തെ കാരണം,
the father must instruct and encourage his children.
പിതാക്കന്മാർ മക്കളെ ഉപദേശിക്കുകയും നിർദ്ദേശങ്ങൾ നൽകുകയും അവരെ ഉത്സാഹിപ്പിക്കുകയും ചെയ്യും.
Ephesians chapter 6 verse 4.
എഫേസ്യ ലേഖനം 6:4 നാലാം വാക്യം,
fathers do not provoke your children to anger but bring them up in the discipline and instruction of the Lord.
പിതാക്കന്മാരെ നിങ്ങളുടെ മക്കളെ കോപിപ്പിക്കാതെ കർത്താവിന്റെ ബാലശിക്ഷയിലും പത്യോപദേശത്തിലും പോറ്റി വളർത്തുക.
Uses the word admonition.
King James vivartanam adine shasana enna vaakana
upayogam. Ephesians 6:4, and ye fathers provoke not your children to wrath but bring them up in the nurture and admonition of the Lord.
Pidakkanmare ningalde makkale koopikkada kartavinte balashikshayilum patyopadeshathilum poitti valarthuvi.
What does admonition mean?
Endana shasana ennodond arthamaakkunnu?
It means instruction and encouragement.
Adu nirdeshangal nalgi avare utsaahippikkuka ennadaan.
So the father and mother not only use actions to raise the child but also words.
മാതാപിതാക്കൾ മക്കളെ വളർത്തുമ്പോൾ അവരുടെ പ്രവൃത്തി കൊണ്ട് മാത്രമല്ല വാക്കുകൾക്കും അതിൽ പ്രാധാന്യമുണ്ട്.
Initially children will do what they see.
പലപ്പോഴും മക്കൾ
initially when a child grows up from a baby as a baby grows up and becomes a toddler, the toddler will do what he or she sees the father or mother doing.
ശിശുക്കൾ അവർ വളർന്നു വരുന്നതായിട്ടുള്ള കാലഘട്ടത്തിൽ അവർ ആദ്യം പടി അവർ ചെയ്യുന്നത് അവർ പറയുന്നതല്ല, മാതാപിതാക്കൾ ചെയ്യുന്നതാണ് അവർ കണ്ടുപഠിക്കുന്നത്.
That's how it is initially.
അതാണ് ആദ്യം അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്.
But after some time they learn to listen to what you're saying.
അത് കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ പറയുന്നത് എന്താണോ അത് അവർ ശ്രദ്ധിക്കുവാനായിട്ട്
തുടങ്ങും. So it's important that your words and your actions go hand in hand, go together.
അതുകൊണ്ട് നമ്മുടെ പ്രവൃത്തിയും വാക്കും ഒരേപോലെ ഒന്നിച്ച് പോകേണ്ടതായിട്ടുണ്ട്.
If you look at the book of Proverbs, you will see, for example, we have an inspired record of our father actually sharing wise counsel with his son.
സദൃശിവാക്യങ്ങളുടെ പുസ്തകം നാം പരിശോധിക്കുമ്പോൾ അതിന് വലിയൊരു ഉദാഹരണമാണ് അവിടുന്ന് കാണുന്നത്. ഒരു വളരെ പ്രചോദനായിട്ടുള്ള ഒരു പിതാവ് തന്റേതായിട്ടുള്ള എല്ലാ ഉപദേശങ്ങളും തന്റെ മകന് നൽകുന്നതായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ അതിൽ വായിക്കുന്നത്.
Now let me say this, our children do not always appreciate our counsel.
നമ്മുടെ ഉപദേശങ്ങളൊക്കെ നമ്മുടെ മക്കൾ പലപ്പോഴും ഏറ്റെടുത്തു എന്ന് വരില്ല.
But that does not eliminate the obligation that we have as parents to instruct and encourage them.
എന്നാൽ അവരെ ഉത്സാഹിപ്പിക്കുവാനും അവരെ നിർദ്ദേശിക്കുവാനുമായിട്ടുള്ള മാതാപിതാക്കൾ എന്നുള്ള നമ്മുടെ കർത്തവ്യത്തിൽ നിന്നും നമ്മൾ അതിനെ മാറ്റി നിർത്തുന്നില്ല.
ഹൗ ഡു വി ഡു ദിസ്?
എങ്ങനെയാണ് നാം അത് ചെയ്യുന്നത്?
വി ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ് ആൻഡ് വി ബിഗിൻ ടു അപ്ലൈ വാട്ട് ഗോഡ്സ് വേർഡ് സേസ് ഇൻടു ദേർ പേഴ്സണൽ ഇൻട്രിക്കേറ്റ് ലൈഫ്സ്.
അവരുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിൽ അവരുടെ ജീവിതത്തിന്റെ ജീവിതത്തിന്റെ മേഖലകളിൽ ദൈവവചനത്തിൽ നിന്നും വേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് ഉപദേശിച്ചു കൊടുക്കുക.
വി ഹെൽപ് ദം ടു ഫേസ് ലൈഫ് from the instruction, using the instruction from the word of God.
Deiva vadanathil ninnum avulla jeevathinte karyangale abhimugheerikkuvanayittulla karyangal avarku upadeshichu kodukku.
This is how Timothy was brought up.
Ingeyana Timotheos valarnu vannathu.
In 2 Timothy chapter 3 verses 13 to 17.
Timotheosinte randam lekhanam 3am adhyayam inde 13 mudal 17 vareyulla vakyangal.
Paul writes to him and says, while evil people and impostors will go on from bad to worse, deceiving and being deceived. But as for you, continue in what you have learned and have firmly believed, knowing from whom you learned it and how from childhood you have been acquainted with the sacred writings, which are able to make you wise for salvation through faith in Christ Jesus. All, then he goes on to say, all scripture is breathed out by God and profitable for teaching, for reproof, for correction, and for training in righteousness, that the man of God may be complete, equipped for every good work.
ദുഷ്ടമനുഷ്യരും മായാവികളും വഞ്ചിച്ചും വഞ്ചിക്കപ്പെട്ടും കൊണ്ട് മേൽക്കുമേൽ ദോഷത്തിൽ മുതിർന്നു വരും. നീയോ ഇന്നവരോട് പഠിച്ചു എന്ന് ഓർക്കുകയും ക്രിസ്തുവെങ്കിലുള്ള വിശ്വാസത്താൽ നിന്നെ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുവാൻ മതിയായ തിരുവെഴുത്തുകളെ ബാല്യം മുതൽ അറിയുകയും ചെയ്യുന്നതുകൊണ്ട് നീ പഠിച്ചും നിശ്ചയം പ്രാപിച്ചും ഇരിക്കുന്നതിൽ നിലനിൽക്കാം. എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാകയാൽ ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവൃത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസത്തിനും പ്രയോജനമുള്ളതാകും.
So we must help our children to look into practical details of day-to-day living through the spectacles of the word of God.
അപ്പോൾ ദൈനംദിന ജീവിതത്തിലെ പ്രാവർത്തികമായിട്ടുള്ള ഓരോ കാര്യങ്ങളും ദൈവവചനത്തിൽ നോക്കി അവരുടെ ജീവിതത്തിൽ അത് യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടി അവരെ ഉത്സാഹിപ്പിക്കേണ്ടതാണ്.
Help them to get into the tangible details of life from the word, from God's word.
അതേ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെയും ദൈവവചനത്തിൽ നിന്ന് പ്രാപിപ്പാൻ തക്കവണ്ണമായിട്ട് അവരെ നാം ഉദ്ദേശിക്കണം.
This is why you need to spend time with them.
അതുകൊണ്ടാണ് നാം അവരോട് കൂടുതൽ സമയം ചെലവഴിക്കണം എന്ന് പറയുന്നത്.
And home is a place where the children will learn about the Lord Jesus and the Christian life.
കർത്താവായ യേശുവിനെ കുറിച്ചും ക്രിസ്തീയ ജീവിതത്തെ കുറിച്ചും പഠിക്കുവാനായിട്ടുള്ള ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള സ്ഥലം എന്ന് പറയുന്നത് ഭവനമാണ്.
I have an advice to Christian parents.
Christian മാതാപിതാക്കളോട് എനിക്കുള്ള ഉപദേശം ഇതാണ്.
Don't pass the buck to the Sunday school teacher.
ഒരിക്കലും ഈ കാര്യങ്ങൾ സൺഡേ സ്കൂൾ ടീച്ചറിന്റെ ഉത്തരവാദിത്തമായിട്ട് വിട്ടുകൊടുക്കരുത്.
Yeah, take them to church and dump them into Sunday school. Sunday school teacher will solve the problem. Sunday school teacher can't solve the problem.
കുട്ടികളെ വീട്ടിൽ നിന്ന് എടുത്ത് പള്ളിയിൽ കൊണ്ടുവന്ന് അവരെ സൺഡേ സ്കൂളിലെ അധ്യാപകരെ ഏൽപ്പിച്ചു കൊടുക്കുക, എന്നാൽ സൺഡേ സ്കൂൾ അധ്യാപകർക്ക് അത് പ്രശ്നം പരിഹരിക്കാൻ കഴിയും.
I'm not saying they can't help.
അവർക്ക് സഹായിക്കാൻ കഴിയില്ല എന്നല്ല.
But you have no right to pass the buck.
എന്നാൽ നിങ്ങൾക്ക് അവരെ പൂർണ്ണമായിട്ടും ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ടും നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് പിന്മാറുവാൻ
കഴിയും.
മാതാപിതാക്കൾ എന്ന നിലയിൽ നമുക്കുള്ള വിളി എന്ന് പറയുന്നത് നമ്മുടെ മക്കളെ പോറ്റി പുലർത്തുക
എന്നുള്ളതാണ്. To look at life from a biblical perspective.
ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ അവരുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളും നോക്കി കാണുന്നതിന് വേണ്ടി അവരെ ഉത്സാഹിപ്പിക്കുകയും ഉപദേശിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം.
When you help them to see and to get to grasp the truth of the word of God.
ദൈവവചനത്തിന്റെ സത്യങ്ങളെ അവർക്ക് മനസ്സിലാക്കുവാനും അതിലൂടെ കാര്യങ്ങൾ കാണുവാനുമായിട്ട് അവരെ ഉത്സാഹിപ്പിക്കുമ്പോൾ.
And get them to see the person of Christ.
ക്രിസ്തുവിനെ അതിലൂടെ അവർ കാണുവാനായിട്ട് കഴിയണം.
Then what happens?
അപ്പോൾ എന്താണ് ഭവിക്കുന്നത്?
When they get into a personal relationship and intimacy with Jesus.
അവർക്ക് വ്യക്തിപരമായിട്ട് കർത്താവിനോടുള്ള അടുപ്പത്തിലേക്ക് അവരെ കടന്നു വരും.
And he's your teacher.
And avanaanu ningalude upadesham.
When the Spirit of God dwells in them,
avaril devathinte aalmaavu vasikkumbol,
he will teach them.
അവൻ അവരെ പഠിപ്പിക്കും.
Your job is to lead them to the teacher of teachers.
കാര്യങ്ങൾ പഠിപ്പിക്കുന്നവങ്കിലേക്ക് അവരെ നടത്തുക എന്നുള്ളതാണ് നമ്മളുടെ കർത്തവ്യം.
Once they've been found by the teacher of teachers,
അധ്യാപകരിൽ അധ്യാപകനായ ഒരുവനെ അവരുമായിട്ട് അവർ വ്യക്തിപരമായ ബന്ധത്തിലേക്ക് കടന്നു വരുമ്പോൾ,
you keep encouraging them to go back to the teacher of teachers.
ഓരോ കാര്യത്തിലും അധ്യാപകന്റെ അടുക്കലേക്ക് കടന്നു ചെല്ലുവാനായിട്ട് അവരെ ഉത്സാഹിപ്പിക്കും.
And discuss the scriptures.
തിരുവഴുത്തുകളെ പരിശോധിക്കുവാൻ അവരെ അവരുടെ ദൈനംദിന ജീവിതത്തിൽ ഈ കാര്യങ്ങളൊക്കെ ദൈവവചനത്തിൽ നിന്നുള്ള കാര്യങ്ങൾ പ്രാവർത്തികമാക്കുവാനായിട്ട് അവരെ ഉത്സാഹിപ്പിക്കുക.
If I can live all of my life all over again with the wisdom that I have now, it would be a world of difference.
ഇന്ന് എനിക്കുള്ള ഈ വിവേകത്തിൽ എന്റെ കഴിഞ്ഞകാല ജീവിതങ്ങൾ ഉൾപ്പെടെയുള്ള ജീവിതം ജീവിക്കുവാൻ കഴിയുന്നെങ്കിൽ വലിയ വ്യത്യാസം ഉണ്ടായിരുന്നേ എന്ന് ഞാൻ ചിന്തിക്കുക.
Thanks be to God, at least I can help you out now.
ഇന്ന് ആ നിലയിൽ നിങ്ങളെ സഹായിക്കാനെങ്കിലും കഴിയുന്നു എന്നുള്ളതിന് ദൈവത്തിന് സ്തോത്രം.
And I can help my daughter with my granddaughter. I can help my granddaughter.
ഇന്ന് മകളെയും കൊച്ചുമകളെയും ഒക്കെ ഈ കാര്യത്തിൽ ഉത്സാഹിപ്പിക്കുവാനായിട്ട് കഴിയുന്നു എന്നുള്ളത്.
Not that I've arrived, but there's so much more to learn and to instruct, to help the family.
കുടുംബങ്ങളെ പല കാര്യങ്ങളിലും ഉത്സാഹിപ്പിക്കാനായിട്ട് ഇനിയും അനേക കാര്യങ്ങൾ നമുക്ക്
പഠിക്കുവാനായിട്ടുണ്ട്.
തലമുറ തലമുറ അനുഗ്രഹമായിട്ട് ഇരിക്കുവാനായിട്ടാണ് ദൈവം നമ്മെ കുറിച്ച്
ആഗ്രഹിക്കുന്നത്.
കൊച്ചുമക്കൾ ഒരു സമയത്ത് ഇതാണ് എന്റെ അപ്പച്ചൻ അല്ലെ എന്റെ അമ്മച്ചി ദൈവവചനത്തിൽ നിന്ന് എന്നെ പഠിപ്പിച്ചതും എന്നെ ഉപദേശിച്ചതും എന്നുള്ളത് അവർ
പറയുന്നതായിട്ടുള്ളൊരവസരം.
ദൈവവചനത്തിൽ നിന്ന് എന്റെ പിതാവ് എന്റെ മാതാവ് ഇതാണ് എന്നെ പഠിപ്പിച്ചത് എന്ന് അവളുടെ ജീവിതത്തിൽ പറയുവാനായിട്ട് കഴിയും. അതാണ് നമുക്ക് ചെയ്യേണ്ടതായിട്ടുള്ള
കാര്യം.
അവരെ നമ്മൾ പഠിപ്പിക്കുന്നതിലും പോറ്റി പുലർത്തുന്നതിലും ഉത്സാഹമുള്ളവരായിരിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം.